നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹബക്കൂക്ക് എന്നൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന കാര്യം, ദൈവം അനീതി കണ്ടിട്ടും കണ്ണടയ്ക്കുന്നു എന്ന ചിന്തയായിരുന്നു. ഹബക്കൂക്ക് ഈ വിഷയത്തിന്മേൽ വളരെ പ്രയാസപ്പെട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്നു. ദൈവം ഹബക്കൂക്കിനൊരു മറുപടി കൊടുത്തു. സംശയം മാറിക്കിട്ടിയ ഹബക്കൂക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പാട്ടുപാടുവാനും തുടങ്ങി. ഈ സംഭവമെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. അതാണ് നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം, നഹൂമിൻ്റെ പുസ്തകം ഇന്നലെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ടായിരുന്ന ആ പഠനം? ആ പുസ്തകത്തിൽ താങ്കളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഭാഗം ഇന്ന് തന്നെ ഒന്ന് എഴുതി അറിയിക്കണമേ. ഒരിക്കൽ ദൈവത്തെ അടുത്തെറിഞ്ഞിട്ട് പിന്മാറിപ്പോയാലത്തെ ശിക്ഷയെക്കുറിച്ചാണ് നഹൂം പഠിപ്പിച്ചത്. വളരെ നല്ലൊരു മുന്നറിയിപ്പായിരുന്നില്ലേ ആ പ്രവചനം? നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ വെറുതെ കേട്ടിട്ട് മറന്നു കളയുന്ന ഒരു പ്രതീതി ഉണ്ടാകരുത്. ഓരോ ക്ലാസ്സും നമ്മുടെ ജീവിതത്തിൽ ഒരു പടി കൂടി ആത്മീയമായി വളരുന്നതിനായി ഉപയോഗിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട അനേക ഗുണപാഠങ്ങളും ഓരോ ദിവസവും ഞാൻ പറയുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ, ജോലി രംഗങ്ങളിലെ വിജയം മുതലായ കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും ജീവസന്ദേശം പരിപാടി താങ്കളെ സഹായിക്കും. ഏതായാലും താങ്കളുടെ അനുഭവം കാണിച്ച് എനിക്ക് കത്തെഴുതുവാൻ മറക്കരുത് എന്നൊരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു. ആദ്യം നമുക്ക് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. എന്താ? വളരെയധികം സാമ്യമുള്ള മൂന്ന് പ്രവാചകന്മാരാണ് നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്. ഇവർ ഓരോരുത്തരും ദൈവം മനുഷ്യനുമായി ഇടപെടുന്ന ഓരോ വ്യത്യസ്ത രീതികളെക്കുറിച്ചാകുന്നു സംസാരിക്കുന്നത്. മനുഷ്യന്റെ ജീവിത ക്രമത്തിൽ ദൈവം എപ്രകാരമാകുന്നു പ്രവർത്തിക്കുന്നതെന്ന് ഈ പ്രവാചകന്മാർ കാണിക്കുന്നു. ഓരോ വ്യക്തിയോടും ദൈവം ഇടപെടുന്ന വിധവും ഈ പറഞ്ഞ മൂന്ന് പ്രവാചകന്മാർ വ്യക്തമായി സംസാരിക്കുന്നു. ഇവർ തമ്മിലുള്ള വേറൊരു സാമ്യം പറയുകയാണെങ്കിൽ, ഏതാണ്ട് ഒരേ കാലയളവിൽ ജീവിച്ച് ശുശ്രൂഷിച്ചിരുന്നവരാണ് ഈ മൂന്ന് പ്രവാചകന്മാർ. അവർ ശുശ്രൂഷിച്ചിരുന്ന വർഷങ്ങൾ വ്യക്തമായി പറയുവാൻ പ്രയാസമാണെങ്കിലും ഇവർ യോശിയ രാജാവ് മുതൽ യഹോയാക്കീൻ രാജാവ് വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും സമയത്തൊക്കെ ജീവിച്ചിരുന്നവരാണ്. യിരെമ്യാ പ്രവാചകന്റെ സമയവും ഏതാണ്ട് അതുതന്നെയാണെന്ന് ഓർക്കണം. ഈ കാലയളവായപ്പോഴേക്കും ഇസ്രായേലിലെ വടക്കേ രാജ്യം പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. തെക്കേ രാജ്യം പ്രവാസത്തിൽ പോകുവാനുള്ള കാലം ആകുകയും ചെയ്തിരുന്നു. യോശിയാവിന് ശേഷം തെക്കേ രാജ്യത്ത് വന്ന സകല രാജാക്കന്മാരും നീചന്മാരും ദൈവത്തെ അറിയാത്ത ദുഷ്ടന്മാരുമായിരുന്നു. അപ്രകാരം തകർച്ചയിൽ നിന്നിരുന്ന കാലയളവിന് യോജിക്കുന്ന പ്രവചനങ്ങളാണ് നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ് എന്നീ പ്രവാചകന്മാരുടേത്. ഈ പുസ്തകങ്ങൾ തമ്മിൽ അല്പസ്വല്പ സാമ്യമുണ്ടെങ്കിൽ തന്നെ ഇവ ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തവുമാകുന്നു. നഹൂം അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവയുമായി ബന്ധപ്പെട്ട പ്രവചനമാകുന്നു പ്രവചിച്ചത്. നഹൂം പറഞ്ഞത് ദൈവം നീതിമാനും നല്ലവനും സ്നേഹവാനുമാകുന്നു എങ്കിൽ തന്നെ നിനവെ പട്ടണത്തെ ശിക്ഷിക്കുമ്പോൾ അവൻ ചെയ്തത് ശരിയായ കാര്യം തന്നെയാകുന്നു എന്നാണ്. ഹബക്കൂക്ക് പ്രവാചകൻ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. അവൻ അനേക സംശയങ്ങളുള്ള ഒരു വ്യക്തിയാകുന്നു. തൻ്റെ ജനത്തിൻ്റെ അതിക്രമത്തെ ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന കാരണത്താൽ ഹബക്കൂക്ക് അല്പം ചിന്താക്കുഴപ്പത്തിലാകുന്നു. ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ എന്തുകൊണ്ട് അങ്ങ് അനങ്ങാതിരിക്കുന്നു? എന്തുകൊണ്ട് വല്ലതും ഒന്ന് ചെയ്യുന്നില്ല? ഇന്നും നമ്മുടെ മധ്യത്തിൽ അനേകർക്കും ഹബക്കൂക്കിന് അനുഭവപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം ഒന്നും ചെയ്യാത്തതുപോലെ ഇരിക്കുന്നു? ഇന്നീ കാണുന്ന അക്രമവും അനീതിയും കഷ്ടപ്പാടുമെല്ലാം എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു? എത്രയെത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്! നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തുനിഞ്ഞ് ഇറങ്ങുന്ന മനുഷ്യനെ പോലും വെറുതെ വിടുന്നില്ല. ഇതൊന്നും ദൈവം കാണാത്തതാണോ പാവപ്പെട്ടവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? ഹബക്കൂക്കിൻ്റെ ഈ പറഞ്ഞ പ്രശ്നത്തിന് ദൈവം ഒരു മറുപടി കൊടുത്തു. ദൈവം പറഞ്ഞു, താൻ യഹൂദയെ ശിക്ഷിക്കുവാനായി ബാബിലോണിനെ ഒരുക്കുന്നുണ്ട് പോലും. അവർ വന്ന് യഹൂദയെ ബന്ദികളാക്കും. യഹൂദ തങ്ങളുടെ ഇപ്പോഴത്തെ വഴി വിട്ട് മാറാത്ത പക്ഷം ബാബിലോൺ വന്നവരെ അടിമകളാക്കും എന്നത് കേട്ട ഹബക്കൂക്ക് ഇപ്പോൾ ആകെ ചിന്താ കുഴപ്പത്തിലായി. നേരത്തെ ഹബക്കൂക്ക് ഒരു പ്രശ്നത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതും കൂടി ശരിക്കും പ്രശ്നത്തിലാക്കി. കൂനിന്മേൽ കുരു പോലെ എന്ന് കേട്ടിട്ടില്ലേ? ആദ്യം പറഞ്ഞത് തന്നെ ഗ്രഹിക്കാൻ പാടായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് എങ്ങനെ മനസ്സിലാകാനാണ്? പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്, അയ്യോ ദൈവമേ, അവിടെ നിന്ന് എന്തിനാ ബാബിലോണിനെ ഉപയോഗിക്കുന്നത്? യഹൂദയേക്കാൾ എത്രയോ അധികം ദുഷ്ടന്മാരായ, നികൃഷ്ടന്മാരായ, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആ ജനങ്ങളെ കൊണ്ട് അങ്ങ് എങ്ങനെ അവിടുത്തെ സ്വന്തം ജനങ്ങളെ ശിക്ഷിക്കും? ഇവർ അല്പം ഒരു തെറ്റ് ചെയ്തു എന്നാൽ തന്നെയും അധികം തെറ്റ് ചെയ്തവനെ കൊണ്ട് എന്തിനാണ് ഇവരെ ശിക്ഷിപ്പിക്കുന്നത്? ദൈവം ശാന്തമായി പറയുന്നത് താൻ ബാബിലോണിനെ വെറുതെ വിടുമെന്ന് കരുതേണ്ട എന്നാണ്. അവരെയും ശിക്ഷിക്കുവാൻ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണ്. ഇതാണ് ദൈവം ഉപയോഗിച്ച മാർഗം. പാപം ചെയ്യുന്ന ദേഹി ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ മാർഗമാകുന്നു. ആരും അതിൽ നിന്നും രക്ഷപ്പെടാം എന്ന് ചിന്തിക്കരുത്. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം ഒരുക്കിയ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിന് പുതിയ നിയമവുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമത്തിലെ അതിപ്രധാന ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് പുസ്തകങ്ങളായ റോമാലേഖനം, ഗലാത്തി ലേഖനം, എബ്രായ ലേഖനം എന്നീ ലേഖനങ്ങളിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഹബക്കൂക്ക് 2:4 അവരുടെ ദൂതിൻ്റെ പശ്ചാത്തലം തന്നെ. അത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളിത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശ സത്യം. അതുകൊണ്ട് ഈ ചെറിയ പുസ്തകം തിരുവചനത്തിലെ അതിപ്രധാന പുസ്തകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വലിപ്പക്കുറവ് താങ്കളെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ എത്രയധികം പറയുന്നു എന്നതിലല്ല പ്രാധാന്യം, പിന്നെയോ എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹബക്കൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുക, പറ്റിച്ചേർന്നിരിക്കുക എന്നൊക്കെയാണ്. ആലിംഗനം ചെയ്യുന്ന ഒരാളായിട്ടാണ് ഹബക്കൂക്കിനെ നാം കാണുന്നത്. മറ്റൊരാളെ തൻ്റെ കരവലയത്തിൽ അണയ്ക്കുന്ന വ്യക്തി. അവൻ തൻ്റെ സ്വന്തം ജനത്തെ ആലിംഗനം ചെയ്യുന്നു, എന്നിട്ട് അവരെ തൻ്റെ കരങ്ങളിൽ എടുക്കുന്നു. അതായത് ഹബക്കൂക്ക് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, അവരെ പിടിച്ചുയർത്തുന്നു. കരയുന്ന ഒരു കുഞ്ഞിനെ ഒരാൾ ആലിംഗനം ചെയ്യുന്നത് പോലെ. എന്നിട്ട് ദൈവഹിതമായാൽ എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാകും എന്ന ഉറപ്പ് നൽകി ആശ്വസിപ്പിക്കുന്നു. തൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഹബക്കൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം പ്രായോഗികമാകത്തക്കവണ്ണമാകുന്നു അവൻ്റെ ഇടപെടൽ. തൻ്റെ ദേശത്തിന് എന്ത് സംഭവിച്ചാലും താൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കും എന്ന തീരുമാനം. എല്ലാം പ്രതികൂലമായാലും ദൈവത്തോട് പറ്റിയിരിക്കുന്ന അവസ്ഥ. എത്ര വ്യക്തിപരമായ, എത്ര വ്യക്തമായ ഒരു ബന്ധമല്ലേ? തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ താൻ ജീവിച്ച കാലയളവിനെക്കുറിച്ചോ ഹബക്കൂക്ക് നമ്മോടൊന്നും പറയുന്നില്ല. പഴയ നിയമത്തിലെ സംശയിക്കുന്ന തോമസ് ആയി ഞാൻ ഹബക്കൂക്കിനെ അങ്ങ് കാണുകയാണ്. തൻ്റെ തലച്ചോറിൽ തനിക്കൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുകയാണ്. യഥാർത്ഥത്തിൽ ഹബക്കൂക്കിൻ്റെ പുസ്തകം അസാധാരണമായ ഒന്നാകുന്നു. വാസ്തവത്തിൽ ഇതൊരു പ്രവചന പുസ്തകമായി കണക്കാക്കുവാൻ തന്നെ പ്രയാസമാണ്. ഇത് ഏകദേശം യോനായുടെ പുസ്തകം പോലൊരു പുസ്തകമാകുന്നു. ഹബക്കൂക്ക് ദൈവമായുള്ള തൻ്റെ സ്വന്തം അനുഭവങ്ങളെയാകുന്നു ഇവിടെ വിശദീകരിക്കുന്നത് എന്നോർക്കുക. ദൈവത്തോട് താൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരങ്ങളും പ്രവാചകൻ്റെ സ്വന്തം അനുഭവങ്ങൾ പദ്യരൂപേണ വിവരിച്ചിരിക്കുന്ന പുസ്തകമാണിത്. അതേസമയം യോനായുടെ പുസ്തകം ഗദ്യരൂപേണ യോന തൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നതാകുന്നു നാം കാണുന്നത്. ഹബക്കൂക്ക് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉന്നത സാഹിത്യ മൂല്യമുള്ള ഒരു മനോഹര പുസ്തകമാണ് ഹബക്കൂക്ക് എഴുതിയത്. ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം യഥാർത്ഥത്തിൽ ഒരു പാട്ടാണ്, ഒരു സങ്കീർത്തനം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനം. വളരെ മനോഹരമായ ഒരു സാഹിത്യമാകുന്നു അത്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന സംഗീതപ്രമാണിക്ക് തന്ത്രിനാഥത്തോട് എന്നുള്ളത് ഈ പുസ്തകം ഒരു പാട്ടാകുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ഒടുവിലത്തെ അധ്യായം അതിമനോഹരമായ ഒരു സങ്കീർത്തനമാകുന്നു. വാസ്തവത്തിൽ ഈ ചെറിയ പ്രവചനം മുഴുവൻ ഒരു വിലയേറിയ മുത്തുപോലാകുന്നു. ഇതിലെ അതുല്യമായ കവിത ഒന്ന് തന്നെ ഇത് ഒരു വ്യത്യസ്തമായ പുസ്തകമാക്കി തീർത്തു. വളരെ മ്ലാനമായി ആരംഭിക്കുന്ന ഹബക്കൂക്ക് അവസാനിപ്പിക്കുന്നത് മഹത്വത്തോടെയാകുന്നു. ചോദ്യചിഹ്നത്തോടെ ആരംഭിക്കുന്ന ഹബക്കൂക്ക് ആശ്ചര്യചിഹ്നത്തോടെ അവസാനിപ്പിക്കുന്നു. ഹബക്കൂക്കിനെ വേണമെങ്കിൽ ഒരു വലിയ എന്തുകൊണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ദൈവം ദുഷ്ടതയെ അനുവദിക്കുന്ന ഒരു അനുഭവം? അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മനസ്സിലും ഉയരാവുന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു അങ്ങനെ സംശയമുള്ളവർക്കുള്ള മറുപടിയാകുന്നു ഈ പുസ്തകം. ലോകത്തിൽ കാണുന്ന അന്യായവും അനീതിയും ദൈവം നേരെയാക്കുമോ? ആ ചോദ്യത്തിന് മറുപടി ഈ പുസ്തകത്തിലുണ്ട്. ഈ ലോകത്തിലെ തിന്മകൾക്ക് ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെന്നാണ് ഈ പുസ്തകം സമ്മതിക്കുന്നത്. എൻ്റെ ചിന്ത പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന തോമസിൻ്റെ സംശയവും ഈ പറഞ്ഞത് തന്നെയായിരുന്നില്ലേ? പ്രവാചകനായിരുന്ന ഹബക്കൂക്കിൻ്റെ സംശയവും ആധുനിക യുഗത്തിൽ പാർക്കുന്ന മനുഷ്യൻ്റെ സംശയവും ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്: എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എല്ലായിടത്തും ഇതേ ചോദ്യമാകുന്നുവല്ലോ മുഴങ്ങിക്കേൾക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യമാകുന്നു ഇതെന്ന് മറക്കരുത്. മറ്റെല്ലാ ചോദ്യങ്ങളും ചോദിച്ച് ചോദിച്ച് ചുരുക്കി വന്നാൽ നാം എത്തിച്ചേരുന്നത് അടിസ്ഥാന ചോദ്യമാകുന്നു: എന്തുകൊണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് എനിക്ക് മാത്രം അതൊന്നുമില്ല? എന്തുകൊണ്ട് അവർക്കെല്ലാം അതെല്ലാമുണ്ട്? എന്തുകൊണ്ട്? 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 ഇല്ല സുഹൃത്തെ, എപ്പോഴും താങ്കളുടെ ഹൃദയത്തെ എപ്പോഴും മതിക്കുന്ന സംശയമല്ലേ എന്തുകൊണ്ട് എന്നുള്ളത്. നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞ നഹുമിൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ഏകദേശം വിപരീതമായിട്ടുള്ളൊരു വിഷയമാണ് ഹബക്കൂക്ക് കൈകാര്യം ചെയ്യുന്നതെന്ന് താങ്കൾക്ക് കാണാം. നഹുമിൻ്റെ പുസ്തകത്തിൽ ദൈവം ശിക്ഷിക്കുവാൻ ആരംഭിക്കുന്നതാകുന്നു നാം കാണുന്നത്. അടുത്ത സംശയം, സ്നേഹവാനായ ഒരു ദൈവത്തിന് എങ്ങനെ ഇതുപോലെ ശിക്ഷിക്കുവാൻ മനസ്സുവരും എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഹബക്കൂക്ക് അതിൻ്റെ എതിരായിട്ടുള്ളൊരു ചിന്തയുമായി കടന്നു വരുന്നു. ഈ കാണുന്ന ദുഷ്ടതയ്ക്ക് എന്തുകൊണ്ട് ദൈവം അനുമതി നൽകുന്നു? എന്തുകൊണ്ട് അവൻ തെറ്റുകാരെ ശിക്ഷിക്കുന്നില്ല, മറിച്ച് വെറുതെ വിടുന്നു? ഹബക്കൂക്കിന്റെ പ്രധാന വിഷയം വിശ്വാസം എന്നുള്ളതാകുന്നു. ഈ പുസ്തകത്തിലെ ഏറ്റവും മഹത്തായ പ്രസ്താവന 2:4 രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത്. പുതിയ നിയമത്തിൽ ഈ പ്രസ്താവന 3 ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹീതമായ ഒരു ചെറിയ പുസ്തകമാണ് ഹബക്കൂക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നഹും തൻ്റെ പ്രവചനം രേഖപ്പെടുത്തിയപ്പോൾ അത് പിന്മാറ്റത്തിൽ പോയ ഒരു കൂട്ടം ജനത്തെ ഉദ്ദേശിച്ചായിരുന്നു. ഹബക്കൂക്ക് ഒരു ദൈവവിശ്വാസിയുടെ യഥാർത്ഥ അനുഭവങ്ങളെ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഓരോ ദൈവവൈതലിനും ഏറ്റവും അധികം ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു പുസ്തകമാകുന്നു ഹബക്കൂക്കിൻ്റേത്. ജീവിത ഭാരങ്ങളാൽ നട്ടം തിരിയുമ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ വരുമ്പോൾ ഹൃദയം നിറയെ ഒരു വലിയ എന്തുകൊണ്ട് എന്ന ചോദ്യത്താൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മുൻപോട്ട് പോകേണ്ട ശരിയായ വഴി ഹബക്കൂക്ക് തൻ്റെ അനുഭവത്തിലൂടെ നമ്മോട് വിവരിക്കുന്നു. സുഹൃത്തെ, ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ചുറ്റുപാടുകൾ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ശക്തിയെയും ഉദ്ദേശത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നേരെ എതിരാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ അനുഭവപ്പെടാറില്ലേ? ആ അവസരങ്ങളിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്നു. വാസ്തവത്തിൽ എനിക്ക് പ്രവാചകനെ വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹബക്കൂക്ക് ഒരു യുക്തിവാദിയാകുന്നു, വളരെ സ്വതന്ത്രമായും തുറന്നും ചിന്തിക്കുന്ന ഒരു പ്രവാചകൻ. തൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ പ്രയാസമായി തോന്നുന്ന വിഷയങ്ങളുമായി മല്ലടിക്കുവാൻ ഹബക്കൂക്കിന് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കണമെന്നില്ലല്ലോ, അങ്ങനെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തനിക്ക് സൗകര്യമില്ല എന്നാണ് ഹബക്കൂക്ക് പറയുന്നത്. വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ഹബക്കൂക്ക് തൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചിട്ട് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം വരുത്തുമെന്ന് ഹബക്കൂക്കിന് അറിയണം. 2 ദൈവവുമായി വാദപ്രതിവാദം കഴിച്ചിട്ട് ഹബക്കൂക്ക് ഇപ്പോൾ ആളാകെ മാറി. ദൈവത്തിൻ്റെ ആളത്വം, ശക്തി, ഉദ്ദേശം എന്നിവയെല്ലാം ഹബക്കൂക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാർമേഘം മാറിയ മാനത്ത് തെളിയുന്ന സൂര്യപ്രകാശം പോലെ ഹബക്കൂക്കിൻ്റെ ഹൃദയം പ്രകാശപൂരിതമായി എന്ന് നാം കാണുന്നു. നമ്മുടെ ഏതൊരു സംശയവും പ്രശ്നവും ബുദ്ധിമുട്ടും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുന്ന പക്ഷം അതിന് മറുപടി നൽകുന്ന സ്നേഹവാനായ ഒരു പിതാവാകുന്നു നമ്മുടെ ദൈവം. ദൈവത്തെ എങ്ങനെയെങ്കിലും കുരുക്കണമെന്ന ചിന്തയോടെയാണ് പലരും സംശയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. അവർക്ക് സംശയം എങ്ങനെങ്കിലും മാറിക്കിട്ടണം എന്നൊരു താല്പര്യമൊന്നുമില്ല. അതെന്തായിരിക്കുമെന്നറിയാമോ? ദൈവത്തെ തള്ളിക്കളയുക, നശിക്കുക. പദ്ധതി ക്രമീകരിച്ച ആളിനെ എത്രയും അടുത്തറിയാമോ അത്രയും അവനെ അംഗീകരിക്കുവാനും അവനിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കും. ദൈവത്തെ അടുത്തറിയുവാൻ സാധിക്കാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ദൈവത്തെ അടുത്തറിയുന്നതിന് മുൻപ് നമുക്ക് ആവശ്യം, നാം കടുംപിടുത്തം പിടിക്കുന്നത് എങ്ങനെങ്കിലും നമ്മുടെ പ്രശ്നം പരിഹരിക്കണം. ദൈവം എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം നമ്മെ ജീവിത പ്രശ്നങ്ങളിൽ നേരെ നിൽക്കുവാൻ സഹായിക്കും. സുഹൃത്തെ, ഈ പുസ്തകം പഠിക്കുവാൻ താങ്കൾക്ക് തോന്നുന്നില്ലേ? ഇത് പഠിച്ചപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തെ ഒരു പടി കൂടി ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഞാൻ തനിയെ അടുത്തു. ജീവിത പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയ സ്നേഹിതർ, ഈ പുസ്തകം പ്രത്യേകം പഠിക്കുവാൻ സമയമെടുക്കണം. അനുഗ്രഹീതമായ ഈ പുസ്തകം നാളെ മുതൽ നമുക്ക് ഓരോ വാക്യം ശ്രദ്ധിച്ച് പഠിക്കണം. പ്രാർത്ഥനയോടെ ഈ പഠനം ശ്രദ്ധിക്കുവാൻ താങ്കൾ തയ്യാറായി വരുമോ? പ്രാർത്ഥിക്കാം.